Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Vatattvata grahikkumbo pratheethi upadravikkunnilla. Tattvata grahichavan. അതുകൊണ്ടാണ് പറയുന്നത് തത്വജ്ഞൻ മുക്തനാണ് എന്ന് പറയുന്നത്. തത്വത്തെ ഗ്രഹിച്ചില്ലെങ്കിൽ ഈ പ്രതീതി ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അതിന് പറയും സംസാരം എന്ന് പറയും. ഈ പ്രതീതിയുടെ ഉപദ്രവങ്ങളാണ് സംസാരം. ആ പ്രതീതി അതിനെ ബാധിക്കാതിരിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്നത്. കണ്ണാടി പ്രതിബിംബം ബാധിക്കാതിരിക്കുന്നു. എവിടെയാണോ ഈ പ്രതീതികൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിനെ പ്രതീതി ബാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനതിനുള്ള സ്വാതന്ത്ര്യമില്ല. ബന്ധിക്കുന്നതിന് സ്വാതന്ത്ര്യം വേണ്ട. അതിനുള്ള സ്വാതന്ത്ര്യം അതിനില്ല. സ്വയം ബന്ധനസ്ഥനായവൻ എന്നുവെച്ചാൽ സ്വയം പരാശ്രിതനായവൻ, അന്യാശ്രിതനായവൻ എങ്ങനെ ബന്ധിക്കാൻ പറ്റും? ഈ പ്രതീതി ഈ സത്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതീതിക്ക് ഒരിക്കലും സത്തിനെ ബന്ധിക്കാൻ വയ്യ. നിന്റെ കൈയും കാലും പിടിച്ചു കൂട്ടി കെട്ടിയിട്ട് നിനക്കിങ്ങനെ വേറെ ആളെ ബന്ധിക്കാൻ പറ്റും? പരാശ്രിതനായിപ്പോയില്ല, അന്യാധീനനായിപ്പോയില്ല. അപ്പോൾ ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് പ്രതീതി ബന്ധിക്കുന്നില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീതി അനുഭവം കേവല പ്രതീതി, ബന്ധശൂന്യമായ പ്രതീതി, ആത്മനിഷ്ഠമായ പ്രതീതി. അവൻ മറിച്ച് ആ പ്രതീതി നിഷ്ഠനായി കഴിഞ്ഞാൽ ഇത് ബന്ധനമായി തോന്നും, അസഹ്യമായി തോന്നും, വിചിത്രമായി തോന്നും, ബന്ധമോക്ഷങ്ങളെക്കുറിച്ച് ചിന്തിക്കും, ഉപായങ്ങളെക്കുറിച്ച് സാധനങ്ങളെക്കുറിച്ച് ചിന്തിക്കും, പ്രവർത്തിക്കും. മറിച്ചാണെങ്കിൽ അതൊന്നും ഇല്ല. എന്തുകൊണ്ട്? ദൃഷ്ട അതോസ്തി ശ്രോത്ര. ഇവിടെ രുചിക്കുന്നവനും മണക്കുന്നവനും അനുഭവിക്കുന്നവനും എല്ലാം സത്ത് തന്നെയാണ്. അതിൽ നിന്ന് വേറിട്ടൊരുവനില്ല. ആ സത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. കാരണം സത്തിനെ അതിന് ഉപദ്രവിക്കാൻ പറ്റത്തില്ല. നിഴലിന് കണ്ണാടിയെ ശോഭയെ കെടുത്താൻ പറ്റത്തില്ല. ഇതാണ് ശ്രുതി പറയുന്നത്. ശ്രുതി പറയുന്ന അദ്വൈതജ്ഞാനം ഇതാണ്. അതിൽ നിന്ന് അന്യമായിട്ടൊരു ദൃഷ്ടാവില്ല, സത്തിൽ നിന്ന് അന്യമായിട്ടൊരു ശ്രോതാവില്ല. അന്യമായിട്ടില്ലെന്ന് പറഞ്ഞ പിന്നെ ആരാ? സത്ത് തന്നെ ദൃഷ്ടാവായും ശ്രോതാവായും ഇരിക്കുന്നത്. ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന് എന്താണ്? ഇവരെ സംസാരിയില്ല, ബന്ധമോക്ഷങ്ങളില്ല, ഇത്യാദി ശ്രുതി എന്തര. ഇത് ഗ്രഹിക്കുന്നത് പ്രയാസമുള്ള കാര്യമുണ്ട്. ഈ ദ്രവിഡ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത്. നേരെ വിരലുകൊണ്ട് മുക്കും മുമ്പത്ത് പിടിക്കത്തില്ല. കൈ തലയ്ക്ക് പിറകിലൂടെ ചുറ്റി കൊണ്ടുവന്ന് മുക്കി പിടിച്ച് പ്രാണായാമം ചെയ്യും. അതാണ് ദ്രവിഡ പ്രാണായാമം, വളഞ്ഞ വഴി. അപ്പൊ ബന്ധമോക്ഷങ്ങളെ സത്യമായി കണ്ടുകൊണ്ടുള്ള അഭ്യാസങ്ങളാണ് നമ്മുടെ തലതിരിഞ്ഞ ആത്മീയത എന്ന് പറയുന്നത്. ആത്മന ആത്മവ സർവമിതം ജഗത്. ഇതുകൊണ്ടാണ് ഈ സത്തുകൊണ്ട്, ഈ സത്സ്വരൂപം കൊണ്ട് സർവവും സത്തായിരിക്കുന്നു. ആത്മവത് സർവമിതം ജഗത്. ഈ ജഗത്തെല്ലാം സത്തായിരിക്കുന്നു എന്നാണ്. ജഗത്തെല്ലാം സത്തായിരിക്കുന്നവനെവിടെ? മിഥ്യയായ ജഗത്തെവിടെ? അതില്ലല്ലോ. ആത്മവത് സർവവിധം ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്ത് സത്യമായിരിക്കുന്നു എന്നാണ്. ആത്മവത്തായിരിക്കുന്നു. ജഗത്തിനൊരു സ്വരൂപമുണ്ട് എന്നാ പറയുന്നത്. ഇല്ലെന്നല്ല, ഇത് ശൂന്യവാദമല്ല. ഇതിനെ മിഥ്യയാക്കിയാൽ ഇത് എവിടെ കൊണ്ടുവയ്ക്കും? ഇത് വയ്ക്കാനൊരു സ്ഥലം വേണ്ടേ? ഇതെവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അത് സത്തായിപ്പോ. അതാ ഇതിന്റെ ഒരു കുഴപ്പം, ജഗത്തിന്റെ കുഴപ്പം. ജഗത്തിനെ മിഥ്യയാക്കിയിട്ട് പിന്നെ നമുക്ക് ചുമന്ന് നടക്കാൻ ഒരിടമില്ല. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ഈ ജഗത്തിനെ സ്ഥാപിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കേണ്ടി വരും. മിഥ്യയായ ജഗത്തിനെ എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കണം. എവിടെ പ്രതിഷ്ഠിച്ചാലും അത് സത്താവും. എന്തുകൊണ്ട്? ഇവിടെ സത്തേ ഉള്ളൂ. ആത്മവത് സർവമിതൻ ജഗത്. അതുകൊണ്ടാണ് മിഥ്യയെ അനിർവചനീയമെന്ന് വ്യാഖ്യാനിക്കുന്ന അദ്വൈതി, ശൂന്യമെന്ന് വ്യാഖ്യാനിക്കാത്ത. അനിർവചനീയം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇത് ആത്മനിഷ്ഠമായി ഗ്രഹിച്ചില്ലെങ്കിൽ ഇത് പിടികിട്ടത്തില്ല. എന്താണെന്നുള്ള പിടികിട്ടത്തില്ല. ഈ ജഗത് രഹസ്യം പിടികിട്ടത്തില്ല. പിടികിട്ടുന്നില്ലെങ്കിൽ അതിന് അനിർവചനീയം, അല്ലെങ്കിൽ മിഥ്യാന്ന് പറയാം. പിടികിട്ടിയാൽ ഇതിന് സത്യം എന്ന് പറയാം. ഇതേ ഉള്ളൂ അദ്വൈതത്തിലെ മിഥ്യാശബ്ദത്തിനർത്ഥം. അല്ലാതെ ഇല്ല. ശൂന്യമെന്നൊരിടത്തും പറയുന്നു, അനുവചനീയം എന്ന് പറയുന്നു. യുക്തിവാദിക്കത് അനുവചനീയമാണ്. സത്യമിഥ്യാത്വങ്ങളിൽ ബുദ്ധി കിടന്ന് കുഴങ്ങിയാണ് ഇത് അനുവചനീയമായിരുന്നു. മനസ്സിൽ പല ആശങ്കകളും തരും, സമാധാനം കിട്ടാതെ. സത്താണോ അസത്താണോ, അസത്താണോ സത്താണോ, സത്തായ നിന്ന ദോഷം, അസത്തായ നിന്ന ദോഷം, ഇങ്ങനെ പോകും. പ്രതിഷ്ഠ ഉണ്ടാകത്തില്ല. നമ്മൾ പറഞ്ഞ സദാശ്രയ സത്പ്രതിഷ്ഠ തർക്കത്തിനുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് തർക്കത്തിന് പ്രതിഷ്ഠയില്ല, യുക്തിക്ക് പ്രതിഷ്ഠയില്ല. അത് അനുവചനീയത്തിലേ എത്തിക്കും. ഒന്നിനും സമർത്ഥിക്കാൻ പറ്റത്തില്ല. അനുവചനീയത്തിൽ ചെന്ന് ചെയ്തു സത്തായി ഗ്രഹിക്കാൻ കഴിയത്തില്ല. സദാക്യം കാരണം സത്യം പരമാർത്ഥ സത്. അതാണ് യുക്തിപരമായി ചിന്തിച്ചവരല്ല എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ അനുവചനീയത്തിലാണ്. പ്രപഞ്ചത്തെ കൂടി ചിന്തിച്ചാലും ശരി, പ്രപഞ്ച കാരണത്തെക്കുറിച്ച് ചിന്തിച്ചാലും ശരി, സൃഷ്ടിപ്രക്രിയയെ കൂടി ചിന്തിച്ചാലും ശരി, അവസാനം ചെന്ന് അനുവചനീയത്തിൽ ചേരും. കാരണം യുക്തി അധികമായി പ്രയോഗിക്കുമ്പോഴാണ്. ആ യുക്തി അധികമായി പ്രയോഗിച്ച ഒരാളാണ് ഹർഷൻ. അദ്ദേഹത്തിന്റെ ഒരു വാദഗ്രന്ഥമുണ്ട്, ഖണ്ഡനം. വാദിച്ച് വാദിച്ച് എവിടെ ചെന്നു കഴിഞ്ഞാലും അനുവചനീയം, അതിനപ്പുറം പോകാൻ കഴിയുന്നില്ല. യുക്തിക്ക് അതേ പ്രപഞ്ച കാരണത്തെക്കുറിച്ച് എത്തിച്ചാലും അവിടെ അനുവചനീയം. ഒന്നും ആത്യന്തികമായി പറയാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്നെ നിഷേധിക്കാൻ പറ്റത്തറിയുന്നത്, അതെനിക്കൊന്ന് സ്ഥാപിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ദുരന്തത്തിൽ ചെന്ന് ചെയ്തു. ഇവിടെ അതല്ല പറയുന്നത്, ഇതിന് നിർവചിക്കാം ഇത് സത്താണോ. സർവമിതൻ ജഗത് സദൈവ സദാഖ്യം കാരണം സത്യം പരമാർത്ഥ സത് പറയുന്നു. പരമാർത്ഥ സത്താണോ? അങ്ങനെ ഒരു പരമാർത്ഥ സത്താണ് ഇത് പറയുന്നത് പോലെ എന്തുകൊണ്ടത് വെളിപ്പെടുന്നില്ല? വെളിപ്പെടാത്തതിന് കാരണം മറ്റൊന്നുമല്ല, ബുദ്ധിയുണ്ട്, ചിന്താശക്തിയുണ്ട്. അപ്പൊ അതിനോടൊപ്പം ചേർന്ന് വരുന്ന ദോഷങ്ങളിലൂടെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നു. എന്താണ് അജ്ഞാന സംശയം വിപരീതം? ഇതിനെ ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അജ്ഞാന സംശയ വിപരീതങ്ങളും ഇരിക്കുന്നു. ഇവിടെ തശിഷ്യനും അത് പറയുന്നു, ഭൂയേ നീ ഭഗവൻ വിജ്ഞാപയുന്നു, ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കി തരുന്നു. അവശേഷിക്കുന്ന സംശയം, അവശേഷിക്കുന്ന മിഥ്യാജ്ഞാനം, അവശേഷിക്കുന്ന അജ്ഞാനം, ഇത് മാറണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് ഭൂയേവ നീ ഭഗവൻ വിജ്ഞാപയുന്നു. അപ്പൊ അതാരുടെയും തകരാറില്ല. ബുദ്ധിദോഷം, ബുദ്ധിമാലിന്യം എന്ന് പറയും. കാരണം സത്യമായാലും മിഥ്യയായാലും, തന്നെക്കുറിച്ചായാലും ശരി, ദൈവത്തെക്കുറിച്ചായാലും ശരി, ഉണ്ടെന്ന് പറയാനായാലും അല്ലെന്ന് ഇല്ല എന്ന് പറയാനായാലും ശരി, ആശ്രയിക്കേണ്ടത് കേവലമായി ബുദ്ധിയാണ്. എന്ത് സാധന ചെയ്താലും ശരി, ഈ കേവലമായ ബുദ്ധി ആശ്രയിച്ചിട്ടാണ് എല്ലാ അഭ്യാസവും നടക്കുന്നത്. ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാലും ശരി, അജ്ഞാനി എന്ന് പറഞ്ഞാലും ശരി, യോഗിയെന്നോ ത്യാഗിയെന്നോ ഭക്തനെന്നോ എന്ത് പറഞ്ഞു, ഇതെന്തിനെ ആശ്രയിച്ച് നടക്കുന്നു? ഇതെന്താ? ഈ കേവലമായ ബുദ്ധി, ക്ഷണികമായ ബുദ്ധി, ഒരു സ്ഥായിത്വമില്ലാത്ത ഈ ബുദ്ധി, ഇത് പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബുദ്ധിയെ ആശ്രയിച്ചാണ് ഇതെല്ലാം പറയുന്നത്. എല്ലാ വാദകോലാഹലങ്ങളും ഘട്ടപ്പെട്ടം എന്നെടുത്ത് ഉള്ള ഈ വാദകോലാഹലങ്ങൾ ഇതിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ ആശ്രയിച്ച് ഈ പരമാർത്ഥ സത്യത്തെ ഗ്രഹിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഈ ദോഷങ്ങളെല്ലാം വരും. അത് ഇതിന്റെ സ്വഭാവമാണ്. അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം അവിടെ കടന്നു വരും. അതുകൊണ്ട് ഇവിടെ ഗുരു ബോധിപ്പിക്കുമ്പോൾ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് ഭൂയേ ഭഗവത് വിജ്ഞാതയത്. ഒന്നുകൂടി വ്യക്തമാക്കണം. ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് ധരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ വന്ന് പിടികൂടുന്നു. പക്ഷെ ശ്രുതിക്ക് ഒന്നേ ബോധിപ്പിക്കാം. എന്താണ് പരമാർത്ഥ സത്യം? സദാഖ്യം കാരണം സത്യം പരമാർത്ഥ സത് അതസയവ ആത്മാ, അത് തന്നെയാണ് നീ. അതാണ് പറയുന്നത്, ആ സത്ത് തന്നെയാണ് നീ. ആത്മാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം നീ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്, ആത്മശബ്ദത്തിന്റെ അർത്ഥം ഞാൻ എന്നാണ്. അപ്പൊ നീ എന്ന് പറഞ്ഞാൽ ആരെ ഗ്രഹിക്കും? വേറെ ആരെങ്കിലും ഗ്രഹിക്കും? ത്വം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയും ഗ്രഹിക്കും. അപ്പൊ ത്വം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെയാണ് ആത്മാ. നീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നല്ലാതെ നീ എന്നാരെങ്കിലും ഗ്രഹിക്കുകയില്ല. ആ ശബ്ദത്തിനൊരു ചെറിയ പരിവർത്തനപ്പെട്ടു അല്ലേ? അത് വേറെ ഒരു ശബ്ദത്തിന് കിട്ടാത്ത ഭാഗ്യമാണ്. പശു എന്ന് പറഞ്ഞാൽ ആടെന്ന് ഗ്രഹിക്കത്തില്ല, കുതിരയെന്ന് ഗ്രഹിക്കത്തില്ല, ആനയെന്ന് ഗ്രഹിക്കത്തില്ല. ആനയെന്ന് പറഞ്ഞാൽ ആനേനെ ഗ്രഹിക്കും, കുതിരയെന്ന് പറഞ്ഞാൽ അതേ മനസ്സിലാവും. എല്ലാ ശബ്ദവും അതാതിനെ ഗ്രഹിപ്പിക്കുന്നു. പക്ഷെ നീ എന്ന് വിളിച്ചാൽ ഉടൻ തന്നെ ഗ്രഹിക്കുന്ന എന്താണ്? ഞാൻ എന്ന് മാത്രമല്ല, നീ എന്നൊട്ട് ഗ്രഹിക്കാനും ഒക്കത്തില്ല. നീ എന്ന് പറയുമ്പോൾ തിരിച്ച് നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മാറിപ്പോകും. കേൾക്കുന്നവനല്ല, പറയുന്നവനായിപ്പോകും. എന്തുകൊണ്ട്? ത്വം അത് ആത്മാവിനെ ബോധിപ്പിക്കുന്നു, സത്തിനെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സയവ ആത്മാ, ആ സത്ത് തന്നെയാണ് നീ, നിന്റെ സ്വരൂപം. ജഗത പ്രതിഗ്രൂപം, ജഗത്തിന്റെ വാസ്തവ സ്വരൂപം, ആന്തരിക സ്വരൂപം. അതിന് വാസ്തവ സ്വരൂപം ആന്തരിക സ്വരൂപം എന്നൊക്കെ എന്തുകൊണ്ട് പറയുന്നു? ജഗത്ത് പ്രതീതമാകുന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ്. ഇതൊരാചാര്യൻ ഉപദേശിച്ചതെല്ലാം ശരി തന്നെ ആണെങ്കിലും അതിന്റെ വാസ്തവ സ്വരൂപത്തിൽ ജഗത്തിനെ ഗ്രഹിക്കാൻ പറ്റില്ല. വാസ്തവസ്വരൂപം എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപം, പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം ആന്തരികമായിരിക്കുന്നത്, ആധാരരൂപത്തിലിരിക്കുന്നത്, യഥാർത്ഥമായിരിക്കുന്നത് എന്നാണ്. ആ രൂപത്തിൽ ജഗത്തിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഉപദേശം വേണ്ടിയുള്ളത്. അതിന് ഞാൻ പറഞ്ഞ നേരത്തെ ബുദ്ധിമാലിന്യങ്ങൾ, അജ്ഞാന സംശയവിപര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴും അത് വന്ന് പിടികൂടുന്നു എങ്കിൽ വീണ്ടും ഭൂജൈവമേ ഭഗവൻ വിജ്ഞാപയതു. ആ വഴി തന്നെ, വേറെ വഴിയില്ല. സതത്വം യാഥാത്മ്യം പറയുന്നത് ഇതിലൊരു തത്വമുണ്ട്. ജഗത്തിലൊരു തത്വമുണ്ടെന്ന് പറയുമ്പോൾ ജഗത്തിൽ തത്വം മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥം. അതാണ് സത് ഏവ എന്ന് പറയുന്നത്. ഏവകാരം അവധാരണം നിശ്ചയിക്കുകയാണ്. ജഗത്തിൽ സത്യം മാത്രമേ ഉള്ളൂ. പിന്നെ എന്തില്ല? മിഥ്യയില്ല, ശൂന്യതയില്ല. അങ്ങനെ ജഗത്തിൽ രണ്ടാമതൊന്നിനെ പറയാനില്ല. കാരണം ഇത് അദ്വൈതമാണ്, ദ്വൈതമല്ല. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, സതത്വം. ഈ ജഗത്ത് എപ്പോഴും തത്വത്തോടുകൂടിയതാണ്, മിഥ്യയോടുകൂടിയതല്ല. അതെങ്ങനെ സംഭവിക്കും? വാസുദേവ സർവമിത്തം എന്ന് പറഞ്ഞാൽ സർവത്ര ഈശ്വരനെ കാണുന്നതിന് പിന്നെ അവിടെ ചെകുത്താനും കൂടെ കാണാൻ പറ്റും. രണ്ടും കൂടെ സാധ്യമല്ലല്ലോ. സർവമിതം എന്ന് പറയുമ്പോൾ എല്ലാത്തിനെയും അടക്കി പറഞ്ഞിരിക്കുകയാണ് വാസുദേവൻ. സതത്വം യാഥാർത്ഥ്യം അങ്ങനെ അത്ര ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ മനസ്സിൽ ഒരുപാട് മിഥ്യാധാരണകൾ ഇരിക്കുന്നു. തത്വജ്ഞാനിയുടെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനക്കോട്ടകൾ കിട്ടും, അതങ്ങനെ ഇങ്ങനെ, ഇതൊരു കണ്ണാടിയെ പോലെ കാണും, ഇതൊരു പ്രകാശത്തെ പോലെ കാണും. അതൊന്നുമില്ല, മറിച്ച് എന്താണ്, ഇത് സതത്വം, ഇത് തത്വമുള്ളതാണ്, തത്വമില്ലാത്തതല്ല എന്ന്. ഇത് പരമാർത്ഥമാണ്, വൈദ്യതാത്മ്യം. അവിടെ ആത്മശബ്ദം ഉപയോഗിച്ചത് അതിന്റെ പ്രത്യഗ്രൂപതയെ ബോധിപ്പിക്കാനാണ്. കേവലം ചിന്ത ജഗത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, തന്നിലൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബാഹ്യമായി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല, ആന്തരികമായി കൂടെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ണ് തുറന്നാലും കണ്ണടച്ചാലും ഒരേ രീതിയിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ഇത് ഗ്രഹിക്കുന്നതിന് കണ്ണടച്ച് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. കണ്ണ് തുറന്ന് കുത്തിയിരുന്നാലും ഇത് തന്നെ കാണും. നിന്നാലും നടന്നാലും കിടന്നാലും ഉണ്ടാലും ഉറങ്ങിയാലും ഒക്കെ ഇത് തന്നെ, മാറ്റം വരില്ല. എന്തുകൊണ്ട്? ഇത് ഏകരൂപമാണ്, ഏകതാനമാണ്. അതുകൊണ്ട് അവിടെ സത്ശബ്ദം ഉപയോഗിച്ചു. ആത്മശബ്ദസ്യ നിരുപപദസ്യ പ്രത്യേകാത്മനി ഗവാദി ശബ്ദവും നിരൂഢത്വ. ആത്മശബ്ദം കരുതിക്കൂട്ട് ഉപയോഗിച്ചതാണ്. ആത്മശബ്ദം എന്ന് പറയുമ്പോൾ അത് സ്വരൂപമാണ്. അവിടെ നിരുപപദസ്യ അവിടെ വേറൊന്നും ചേർത്തിട്ടില്ല. ആത്മശബ്ദത്തിന് ഭാഷയല്ല, ഒരു ശബ്ദത്തിന് പല അർത്ഥവും വരാം. അതിനോട് വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് വേറെ എന്തെങ്കിലും അർത്ഥത്തിൽ പറയാം. ആത്മശബ്ദത്തിന്റെ സ്വഭാവം എന്ന് പറയാം, മനസ്സെന്ന് പറയാം, ശരീരം എന്ന് പറയാം, കർണങ്ങളെന്ന് പറയാം, ദേവനെന്ന് പറയാം, പലതും പറയാം. പക്ഷെ ഏതെങ്കിലും പദങ്ങൾ അതിൽ കൂടിച്ചേർന്നു. ഇവിടെ അങ്ങനെയല്ല. പ്രത്യേകാത്മനി, അത് പ്രത്യേകാത്മാവിന് പോലും, പ്രത്യേക സ്വരൂപത്ത് പോലും, സർവത്തിന്റെയും പ്രത്യേക സ്വരൂപത്ത് പോലും, എല്ലാത്തിന്റെയും വാസ്തവ സ്വരൂപത്തെ ബോധിക്കുന്നു. അത് തന്റേതായാലും ശരി, പ്രപഞ്ചത്തിന്റേതായാലും ശരി, സത്യത്തെ ബോധിപ്പിക്കുന്നു. ഗവാദി ശബ്ദവും നിരൂഢത്വ, നിരൂഢമാണ്. അതിന് വൈയാകരണന്മാർ പറയും അനാദിലക്ഷണയ സിദ്ധ എന്ന് പറയും. നിരൂഢ ശബ്ദത്തിന് എന്ന് പറഞ്ഞാൽ ആത്മശബ്ദം വ്യുത്പത്തി പറയുന്നുണ്ട്. അധസാധത്യഗമനെ എന്ന് പറയുന്ന ഒരു ധാതുണ്ട്. അതിൽ നിന്ന് ആത്മനോഷ്ടിലോപശ സൂത്രം വരുന്നു. പാണിനി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം വന്നു, ടിലോപിച്ചു, ആത്മശബ്ദം ഉണ്ടായി. പ്രഥമ ഏകോപനത്തിൽ ആത്മാന്നുള്ള ശബ്ദം ഉണ്ടായി. ഇതൊക്കെ ശബ്ദശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഇതിനൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പറയും. ബ്രഹ്മിവൃദ്ധവും ബ്രഹ്മിവൃദ്ധവും അതിൽ നിന്ന് വൃദ്ധിയർത്ഥത്തിലുള്ള ബൃഹദാവുന്നു. പ്രത്യേകം വന്നു, അത് വന്നു, ഇത് വന്നു, അവസാനം ബ്രഹ്മശബ്ദം ഉണ്ടായി. ഇതൊക്കെ ശബ്ദശാസ്ത്രത്തിന്റെ നിലയിൽ പറയുന്നു പറയുന്നു. അത് നോക്കണ്ട, ഇതിന് ശാസ്ത്രത്തെ ഒന്നും ഘടിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ശബ്ദത്തിന് ഒരർത്ഥമേ ഉള്ളൂ, പ്രത്യേക സ്വരൂപം. അത് അതിന്റെ വ്യുത്പത്തിയിലൂടെ ഒന്നും കണ്ടെത്തുന്നതല്ല. ഈ ശബ്ദം എവിടെ നിന്നാണോ പുറപ്പെട്ടത്, അവിടെ തന്നെ ഇതിന്റെ അർത്ഥമുണ്ടായി. പിന്നെ ശബ്ദത്തിന് ആരെങ്കിലും ഉണ്ടാക്കി അർത്ഥം കൊടുത്തതെന്ന് അങ്ങനെ നിരൂഢമെന്ന് പറയുന്നു. അനാദിയായ ഈ ശബ്ദത്തിന്റെ അർത്ഥമാണ് ആത്മശബ്ദം. യച്ചാത്മനോദി യഥാദത്തെ യച്ഛാത്തി വിഷയാനുഹ, മുമ്പ് ഭാഷകാരൻ ഇതിന്റെ വ്യുത്പത്തി പറഞ്ഞതാ. യച്ഛാത്തി സന്തതോ ഭാവം തസ്മാത് ആത്മീയതി ഗീയതെ, ഇതെല്ലാം പറയും. ഇതൊക്കൊരു ഭാഗം, അല്ലെങ്കിൽ അതൊരു പ്രക്രിയ. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ നേരിട്ടുള്ള അർത്ഥം പറയും. നേരർത്ഥം, ഇതിന് നേരർത്ഥം എന്ന് പറയും. മറ്റേ ഉച്ചയർത്ഥം എന്ന് പറയും. വിലക്കെടുക്കുന്നതല്ല, രണ്ടും രണ്ടാണ്. ഇവിടെ പറയുന്നത് നിരൂഢത്വ. ഇത് ശബ്ദം അത് തന്നെ തന്നെ ബോധിപ്പിക്കുന്നു, അവന് മറ്റൊന്നിനെയും ബോധിപ്പിക്കാനില്ല. പരമാർത്ഥ സത്യത്തെ ബോധിപ്പിക്കുന്നു. അധ തത്വമസി ഭവസി പേശേതു കേതു, ഇത്രയേ ഉള്ളൂ തത്വമസിയുടെ വ്യാഖ്യാനം. നേരിട്ടുള്ള വ്യാഖ്യാനം പറയുന്നു, ഞാൻ ഇത്രയെല്ലാം പറഞ്ഞതുകൊണ്ട് സൃഷ്ടിക്ക് മുമ്പ് തുടങ്ങി ജാഗ്രതത്തിന് മുമ്പിൽ അവസാനിപ്പിച്ചു, അതിനെ രണ്ടിനെയും ഒന്നാക്കി. അങ്ങനെ സൃഷ്ടിയും ജാഗ്രതനെയും ഒന്നാക്കി. ഇതാണ് ഇതിന്റെ ചുരുക്കം. അത്തത് ഏതിനാണോ സദൈവ സോമീതമഗ്രാസീത് എന്ന് പറഞ്ഞാൽ തത്, ആ സത്താണ് തത്. ഇവിടെ ബ്രഹ്മമില്ല, ഈശ്വരനില്ല, ജീവനില്ല, ഇവര് ശബ്ദങ്ങളും ഇല്ല. ഇതൊന്നും കൂടാതെ ഈ ഒരു കുരുക്കുകളും ഇല്ലാതെ നേരിട്ടൂടെ പറയണം. ഇനി അതാണ്, മറ്റതൊക്കെ എന്താണ്? ഒരു ബ്രഹ്മം, ഒരു ഈശ്വരൻ, പിന്നെ ഒരു ജീവൻ, അവിടെ ഒരു ഉപാധി, വേറിടത്ത് വേറൊരു ഉപാധി, അത് ശരിയാകുന്നില്ല. പിന്നെ ഒരു ലക്ഷണം, ജഹൽ ലക്ഷണം, അജഹൽ ലക്ഷണം, ജഹൽ അജഹൽ ലക്ഷണം, ഇതെല്ലാം എന്താണ്? ഇത് ശബ്ദ ആഡംബരം എന്ന് പറയും, അല്ലെങ്കിൽ പണ്ഡിറ്ററി വേദാന്തമെന്നും പറയും, അങ്ങനെയും പറയും. അതിൻ്റെ ഒന്നും കാര്യം ഇവിടെ ഇല്ല. നേരിട്ട് തന്നെ പറയണം എന്താണ്? ആ സത്താണ്. എന്റെ വിശദീകരണത്തിൽ ചിലപ്പോൾ കുറച്ച് ശബ്ദ ആഡംബരം വന്നിരിക്കും, അതിന്റെ ആവശ്യം നേരിട്ട് മനസ്സിലാക്കാം. പക്ഷെ അത് ആ സത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ വിശദീകരണം. അത് വിട്ടിട്ട് ബ്രഹ്മത്തിനും ഈശ്വരനും അവിടെ ഇവിടെയൊക്കെ പോയി ചുറ്റിക്കിറങ്ങി അവസാനം ശാഖാ സംക്രമണം കുരങ്ങം മരത്തിൽ കയറിയതുപോലെ അവിടെ ഇവിടെയൊക്കെ ചാടി മോടി എവിടെയെങ്കിലും ചെന്നിരിക്കുക, അതിന്റെ ആവശ്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ തത്വമസിയെ തന്നെ പിൽക്കാലത്ത് അദ്വൈതികൾ വ്യാഖ്യാനിച്ചതിനാണ്. എന്തെല്ലാം കോലാഹാരങ്ങൾ കാണിച്ചു, എന്താ അത്തരം ആചാര്യന്മാർക്കൊന്നും ബോധമില്ലായിരുന്നു, ഇല്ലാത്തതുകൊണ്ടല്ല. മഹാപ്രാജ്ഞന്മാര് തന്നെ അത് വ്യാഖ്യാനിച്ചത്. പക്ഷെ അങ്ങനെ വ്യാഖ്യാനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇന്നത് കേൾക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം തലക്കനം ഉണ്ടാക്കും രണ്ടർത്ഥത്തിൽ. ഒന്നെന്തോ തന്റെ തലയ്ക്കകത്ത് കയറി എന്ന് തോന്നുന്നു, ഇതിന്റെ അദ്വൈതിയാണ് എന്ന് തോന്നുന്നു. മറ്റൊന്ന് തലയ്ക്ക് ഭാരം തോന്നുന്നു, ഇതെല്ലാം വന്നിട്ടും ഒന്നും മനസ്സിലാകുന്നില്ല, എന്താ അങ്ങനെ ശബ്ദാഡംബരം എന്ന് പറയുന്നത്. പക്ഷെ അത് എഴുതിയവരെ സംബന്ധിച്ച് അത് ഒന്നുമില്ല, കേവലം തുച്ഛം. അവർക്കൊരു അതിനെക്കുറിച്ച് പറയും, എന്താണ് വിദ്യാവിനോദം. വിനോദം മാത്രം അതിനുവേണ്ടി എഴുതിവെച്ച്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ അത് ചിന്തിക്കാം. മൂർഖന്മാരത് ചെന്ന് നടന്നു മല്ലയുദ്ധം നടത്തി കഴിഞ്ഞാൽ പുതിയ തേങ്ങ നായയുടെ മുമ്പിൽ ഇട്ടതുപോലെയാണ്, കിടന്ന അഭ്യാസം നടത്തും, കാര്യമൊട്ട് ഒന്ന് പിടികിട്ടത്തു, അങ്ങനെ ആയിപ്പോയി. ഇവിടെ അതൊന്നുമില്ല. ഭാഷകാരന്റെ ശൈലി വളരെ ലളിതമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ വിശദീകരണം എന്തിന്? കേൾക്കുന്നവന്റെ മനസ്സ് ലളിതമല്ലാത്തതാണ്. അപ്പോ അതിനെ കുറിച്ച് വിശദീകരണം വേണ്ടി വരും. മനസ്സ് ഋജുവാകണ്ടേ? എന്നാലേ ഋജുവായി പറയുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ. മനസ്സിൽ ഋജുത്വം ഇല്ലെങ്കിൽ പിന്നെ ഇത് വളച്ച് പറയേണ്ടി വരും, അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറയേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശദീകരണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു, അതഹ തത്വമസി ഇതായി പറയുന്നു, ആ സത്ത് അതാണ് നീ. ഇത്രയുള്ളൂ, ഇത്രയുള്ളൂ, ഒരു സംശയവും ഇല്ല. ഇത്രയുള്ളൂ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ ഇത്രയല്ല, അതാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഇത്രയുള്ളൂ. തോമസ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മൾ പലരും ചെയ്യുന്ന പോലെ നജീവേസ് കണ്ണടച്ച് സമാധിയിലായി, പിന്നെ പിതാവ് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഒഴിച്ച് ബോധം വന്നു. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചില്ല. ഓ, പ്രപഞ്ചം തിരിച്ചു വന്നു, ഞാൻ ഇതുവരെ എവിടെയായിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള അവസ്ഥയിലൊന്നും എത്തിയില്ല. ഇനി നവവാരം 9 തവണ ഇത് ചോദിക്കുന്നുണ്ട്, അവിടെയെങ്കിലും നമുക്കത് കാണാൻ പറ്റത്തില്ല. ചെയ്തകേതും ഇവിടെ അപ്രത്യക്ഷനായിരുന്നു. കേട്ട് കഴിഞ്ഞു, പറഞ്ഞു, മനസ്സിലായി. പക്ഷെ വീണ്ടും പറഞ്ഞല്ലോ, ആ ബോധ്യപ്പെടലിൽ എന്തോ അവശേഷിക്കുന്നു, എന്തോ ഒരു പോരായ്മ ഉള്ളതോ. ആ പോരായ്മയാണ് നമ്മൾ പറയുന്നത് അജ്ഞാന സംശയ വിരിയങ്ങളും. ഇതെല്ലാം വേറെ പോരായ്മയൊന്നും, ഇതിന് ടെക്നിക്കൽ വേദാന്തം, സാങ്കേതിക വേദാന്തം മലയാളത്തിൽ പറയും. ഈ സാങ്കേതിക വേദാന്തത്തിൽ ഒരുപാട് പറയും, അസത്വാപാതകം, അഭാനാപാതകം, മനഃപ്പാഠം ചെയ്യേണ്ട ഒരുപാട് പദങ്ങളുണ്ട്. ഭാഷകാരൻ അതിലേക്കൊന്നും പോകുന്നില്ല. അത് വാസ്തവത്തിൽ മനഃപ്പാഠം ചെയ്യേണ്ടതല്ല, വിദ്വാൻമാർക്ക് അതിന്റെ മനഃപ്പാഠം ആവശ്യമുണ്ട്. ആ വിദ്വാൻ അത് മനഃപ്പാഠം ചെയ്താൽ തൊട്ട് പ്രയോജനം വരുന്നു. അതാണ് ഈ സാങ്കേതിക വേദം. ഇവിടെ അവിടേക്കൊന്നും കടന്നു പോകുന്നു, ഉള്ള കാര്യം നേരിട്ട് പറയുന്നു. പക്ഷേ കേൾക്കുന്നവന് ആ പറയുന്നവന്റെ ഈർജ്ജത്വം ഇല്ല മനസ്സിൽ. അല്ലേ, ഇവിടെ സേതുഗതി തന്നെ ഗുരുകുലത്തിൽ പോയി സർവശാസ്ത്രങ്ങളും പഠിച്ച് വേണ്ടത്ര ഔദ്ധ്യത്വത്തോടുകൂടിയാണ് വന്നത്. അതുകൊണ്ടാണ് പിതാവിന് പരമാർത്ഥത്തെ ഉപദേശിക്കേണ്ടി വന്നത്. അങ്ങനെ ചില ദോഷങ്ങളുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ധരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ധരിച്ചാൽ നമ്മൾ ഇതുവരെ ധരിച്ചതുമായിട്ട് അതിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കും. ഇതുവരെ എന്താണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് അതിനോട് പൊരുത്തപ്പെടാത്തതാണ് ഇത്. സത്യം എന്ന് പറയുന്ന ഒരു വെളിച്ചമാണ്, അത് ഒന്നിനോടും പൊരുത്തപ്പെടുന്നതല്ല. നേരി നേരി നിഷേധിച്ചിട്ട് പ്രകാശിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ അറിവിന്റെ ഒരു സ്വഭാവമാണ്, ഒന്ന് കിട്ടിയാൽ മറ്റതിനോട് യോജിപ്പിക്കും. അത് ഇതിനോട് യോജിക്കുന്നതല്ല. ആ യോജിപ്പിക്കുന്നിടത്താണ് തകരാറ് വരുന്നത്. വൈരുദ്ധ്യങ്ങളെ എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? ഇന്നലെ ധരിച്ചത് പൂർണ്ണമായിരുന്നെങ്കിൽ ഇന്ന് ശ്രമിക്കേണ്ട കാര്യമില്ല. ഇന്നലെ ധരിച്ചതിൽ ഒരുപാട് അപാകതകളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. ഇന്ന് ധരിക്കുന്നതിന് നമ്മൾ അതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അല്ലേ, അപ്പൊ അതും ദുഷിക്കും. അങ്ങനെ ബന്ധപ്പെടുത്തുന്നു. ഇതെങ്ങനെയല്ല, ആത്മാന്വേഷണം എന്ന് പറയുന്നത് അറിവിനെ വർദ്ധിപ്പിക്കുന്നതല്ല. എവിടെ വെളിച്ചം, വെളിച്ചം എപ്പോഴാണ് പ്രകാശിക്കുന്നതെന്നുള്ള ഒരു കാത്തിരിപ്പാണ്. ഇമേ വേഷ വിനുതി തനു ഹി സ്വാം കഠോപനിഷത്ത് നമ്മൾ ചർച്ച ചെയ്തു. അത് കണ്ടെത്തലല്ല, അതൊരു പ്രകാശിക്കലാണ്. അതിനു വേണ്ടിയിട്ടാണ് പിന്നെയുള്ള അന്വേഷണം, അല്ല തന്റെ അറിവിനെ തടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതുവരെ പഠിച്ചതിനു കൂടി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടല്ല. അജ്ഞാന സംശയവിപര്യ നാശം എന്ന് പറയുന്ന അതാണ്. ഏതൊരു വെളിച്ചത്തിലാണോ ഈ ഇരുള് നശിക്കുന്ന വെളിച്ചം കിട്ടും. അതിനുവേണ്ടിയിട്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അത് സ്വാഭാവികമാണ് അങ്ങനെ സംഭവിക്കാം. നമ്മുടെ ബുദ്ധിക്ക് അത്തരം ദോഷങ്ങളുണ്ട്. അധ തത്വമസി, അതുകൊണ്ട് ഇതൊരു പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊണ്ടും അല്ലയോ മകനെ പറയുന്നു, നീ അതാണ്, ആ സത്താണ് ഭൗതികേതോ ഇത്യവം പ്രത്യായത പുത്ര. ഇത്രയും വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം വിശദമായി ബോധിപ്പിച്ചിട്ടും അവിടെ ആ ശ്രോതാവിന്റെ ഉള്ളിൽ പ്രത്യായത ആ സത്യത്തെ പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അല്ലേ, വെളിച്ചം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ, വെളിച്ചം വിളക്കിനെ അവിടെ കൊളുത്താൻ ശ്രമിക്കുക. മറ്റെന്തെങ്കിലും അവിടെ സാധ്യമാകും? വെളിച്ചം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വെള്ളത്തിനെ കൊളുത്തുക, തീപ്പെട്ടി എടുത്ത് വരയ്ക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ഇടുക, ലൈറ്റ് വരിക, അത് അവിടെ പ്രകാശിക്കും, അന്ധക്കണ്ണത്തിൽ പ്രകാശിക്കും. അതാണ് പ്രത്യായിത. അങ്ങനെ പ്രകാശിപ്പിക്കാനുള്ള ഒരു ശ്രമമാണത്. പക്ഷെ പുത്രാഹ, പുത്രൻ പറയുന്നു, ഭൂയൈവമാ ഭഗവാൻ വിജ്ഞാപയതു, ഒരിക്കൽ കൂടെ ഒന്ന് കൊളുത്തണം. ശരിക്കിത് കത്തിയില്ല, കത്തുന്നില്ല എന്നാണ്. അതിനെന്തെങ്കിലും പോരായ്മ വേണം. ചിലപ്പോൾ തീ ഉണ്ടായിരിക്കില്ല, എണ്ണ ഉണ്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ബൾബ് കാണത്തില്ല അവിടെ, വെറും ഹോൾഡറേ കാണത്തുള്ളൂ, ചിലപ്പം കറണ്ട് കാണത്തില്ല, സ്വിച്ച് മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങനെ പല തകരാറുകളും വരാം. അതുകൊണ്ട് പറയുന്നു, ഭൂയൈവമാ ഭഗവാൻ വിജ്ഞാപയതു, നമ്മൾ പറഞ്ഞ ദോഷം തന്നെ. യത് ഭവദുക്തം തത് സന്ദിഗ്ധം, അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ദോഷത്തെ കുറിച്ച് പറയുകയാണ്. എന്താണോ അങ്ങ് പറഞ്ഞത് സന്ദിഗ്ധം, സംശയത്തിനായി പോയി. കാരണം ഔദ്ധത്യം ഇരിക്കുകയാണ്. അല്ലേ, വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഡിഗ്രി വാങ്ങി പി എച്ച് ഡിയും കഴിഞ്ഞാ വന്നത്, അപ്പൊ പിന്നെ ഗുരുവായി, ഇനി പിന്നെ എങ്ങനെ ശിഷ്യനാകും? പറ്റില്ല. തുടക്കത്തിൽ തന്നെ ഗുരുവായി കഴിഞ്ഞാൽ പിന്നെ ശിഷ്യനാകാൻ പറ്റത്തില്ല. സന്ദിഗ്ധം, ഇവിടെ പുത്രനും അതാ പറ്റിയതും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇവർക്കും യജസ് സാമു അധർവും എല്ലാം പഠിച്ചു, സ്വാമിയാരുമായി, പിന്നെ ഇനി എങ്ങനെയാ? ഗുരുവും ഭാവവും വേഷവും എല്ലാം മാറിപ്പോയില്ലേ? ഇപ്പൊ ഗുരുവിന്റെ ഭാവം വന്നില്ലേ? ഇനി എങ്ങനെ? ഉള്ളിൽ ഇരുളാണ്, പക്ഷെ പുറത്താരും അറിയുന്നില്ലല്ലോ. മഹാഭാഗ്യം, വെളിച്ചമില്ലാന്ന് അവനവൻ തന്നെ അറിയാം, കണ്ണടച്ച അറിയാം ഉള്ളിൽ ഇരുട്ടാണ്, കാളരാത്രിയാണെന്നറിയാം. മറ്റാരും അറിയാത്തോണ്ട് മാന്യനായി നടക്കുക, അല്ല മഹാത്മാവായി നടക്കുക. ഇവിടെയും അതാ തകരാറ്, പക്ഷെ പറയുന്നുണ്ട്, ജിജ്ഞാസമായതുകൊണ്ട്. എല്ലാം തികഞ്ഞവനായിരുന്നെങ്കിലും പറയുന്നു തസ്സന്ദിഗ്ധം, അത് കുറച്ച് സംശയമുണ്ട്, കുറച്ച് സംശയം കൂടി അവശേഷിക്കുന്നുണ്ട്. തത്വമസി എന്ന് പറഞ്ഞത്, നീ ആ സത്താണെന്ന് പറഞ്ഞത് പിടികിട്ടുന്നില്ല. അതുകൊണ്ട് ഭൂയേവ മേ ഭഗവാൻ വിജ്ഞാപയതു, ഇതൊന്നുകൂടി ഒന്ന് മനസ്സിലാക്കി തരണം.